بسم الله الرحمن الرحيم.
سيقولون ثلاثة رابعهم كلبهم ويقولون خمسة سادسهم كلبهم رجما بالغيب ويقولون سبعة وثامنهم كلبهم قل ربي أعلم بعدتهم ما يعلمهم إلا قليل فلا تمار فيهم إلا مراء ظاهرا ولا تستفت فيهم منهم أحدا.
ജനങ്ങളിൽ ഒരു വിഭാഗം പറയും, ഗുഹാവാസികൾ മൂന്ന് പേരാണ്, നാലാമത്തേത് അവരുടെ നായയാണ് എന്ന്. ചിലർ പറയും, അവർ അഞ്ചുപേരാണ്, ആറാമത്തേത് അവരുടെ നായയാണ് എന്ന്. അദൃശ്യകാര്യത്തെപ്പറ്റിയുള്ള ഊഹം പറയൽ മാത്രമാണത്. ചിലർ പറയും, അവർ ഏഴുപേരാണ്, എട്ടാമത്തേത് അവരുടെ നായയാണ് എന്ന്. നബിയെ പറയുക, എന്റെ രക്ഷിതാവ് അവരുടെ എണ്ണത്തെപ്പറ്റി നല്ലവണ്ണം അറിയുന്നവനാണ്. ചുരുക്കം പേരല്ലാതെ അവരെപ്പറ്റി അറിയുകയില്ല. അതിനാൽ വ്യക്തമായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവരുടെ വിഷയത്തിൽ തർക്കിക്കരുത്. ജനങ്ങളിൽ ആരോടും അവരുടെ കാര്യത്തിൽ നീ അഭിപ്രായം ആരായുകയും ചെയ്യരുത്.
بسم الله الرحمن الرحيم الحمد لله وبه نستعين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين ثم ما بعد കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് രണ്ട് മസ്അല പിന്നെ തീർക്കാനുണ്ടായിരുന്ന വിഷയത്തിൽ. ഒന്ന് ഇതാണ് പിന്നെ അബു സഈദ് ഖുദ്രിയുടെ ഹദീസിൽ قال رسول الله صلى الله عليه وسلم اذا اتى احدكم اهله ثم اراد ان يعود فليتوضا بينهما وضوءا سلام അവിടെ നമ്മൾ പറഞ്ഞത് എന്താ, കുടുംബത്തിനെ ഒരാൾ പ്രാപിച്ചു, പിന്നെ കുടുംബത്തെ ഒന്ന് പ്രാപിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ഫലിയ തവദ്ദ ബൈനഹുമ വുദുഅ, അതിനിടയിൽ വുദു ചെയ്യട്ടെ എന്നുള്ളതാണ്. അപ്പൊ അവിടെ ആ കൽപ്പന നിർബന്ധത്തിനല്ല, നിർബന്ധത്തിനാണെങ്കിൽ എന്തായി, ഒരിക്കൽ ഭാര്യനെ പ്രാപിച്ചാൽ വീണ്ടും ഒരിക്കൽ കൂടി പ്രാപിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടയിൽ എന്ത് ചെയ്യണം, വുദു ചെയ്യൽ നിർബന്ധമാണ് എന്നാണ്. അപ്പൊ അവിടെ കൽപ്പന നിർബന്ധത്തിനല്ല, കൽപ്പന അത് സുന്നത്തിനെയാണ് അറിയിക്കുന്നത്. അതിന് ഒരു തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങള് ഇമാം ബുഖാരി വായത്തിൽ നിന്ന് ഹദീസിൽ കാണാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഭാര്യമാരെ പ്രാപിച്ചു, പക്ഷെ അതിനിടയിൽ റസൂലുള്ളാഹി വലം യുഹദിസ് അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖശ്ശാ നിസാഅഹു വലം യുഹദിസ് ബൈനഹുമ അല്ലെങ്കിൽ ബൈനഹ വുദുഅ, ഭാര്യമാരെ പ്രാപിച്ചു അതിനിടയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദു ചെയ്തിട്ടില്ല. അത് സഹീഹായി വന്ന ഹദീസാണ് ബുഖാരിയിലും മുസ്ലിമിന്റെയും. അപ്പൊ ഇടയിൽ വുദു ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഹദീസിലെ കൽപ്പന എന്തായി, പിന്നെ അത് നിർബന്ധത്തിനല്ല എന്നുള്ളത് മനസ്സിലായി. പിന്നെ ഈ ഹദീസിൽ തന്നെ അതിനൊരു തെളിവുണ്ട്, ഈ കൽപ്പന നിർബന്ധത്തിന്. ഫലിയ തവദ്ദ ബൈനഹുമ അവക്കിടയിൽ അയാൾ വുദു ചെയ്യട്ടെ എന്നുള്ളത് നിർബന്ധത്തിനല്ല എന്നുള്ളതിന് അതിന്റെ ശേഷം വന്ന റിവായത്തിൽ തെളിവുണ്ട്. അത് സാദൽ ഹാക്കിം ഇമാം ഹാക്കിം ഏറെ നൽകിയിട്ടുണ്ട്. അതെന്താ, ഫൈനഹു അൻഷത്തുലിൽ ഔദ്, വുദു ചെയ്യലാണ് വീണ്ടും ഭാര്യനെ പ്രാപിക്കുന്നതിന് ഏറ്റവും ഉന്മേഷദായകമായത്. അവിടെ ഈ ഹാക്കിമിന്റെ റിവായത്ത് ഉണ്ടോ, സഹീഹുൽ ബുഖാരിയിൽ വന്നത് എത്രയാണ്, ഫലിയ തവദ്ദ ബൈനഹുമ വുദു ആണ്. ഹാക്കിമിന്റെ റിവായത്തിൽ എന്ത് വന്നത്, ഫൈനഹു അൻഷത്തുലിൽ ഔദ്, വീണ്ടും ഒരിക്കൽ കൂടി പ്രാപിക്കാൻ ഉന്മേഷദായകമാണ് എന്നുള്ള ആശയം വരുന്ന റിവായത്ത് എവിടെയുള്ളത്, ഹാക്കിമിന്റേതാണ്. അപ്പോ ഹാക്കിമിന്റെ ഏറെ വന്നു, സിയാദത്ത് വന്നു. ആ സിയാദത്ത്, അതാണ് സിയാദത്ത് സിഖ എന്ന് പറയും, അത് പിന്നെ ശോഭയുടെ സിയാദത്താണ്. ശോഭ ആസിമിൽ നിന്ന് ഉള്ള റിവായത്തിലാണ്, ശോഭയുടെ റിവായത്തിലാണ്, ശോഭത്ത് ബിൻ ഹജ്ജാജ് അൽ കൂഫി അദ്ദേഹത്തിന്റെ റിവായത്തിലാണ് ഏതുള്ളത്, ഈ ഫൈനഹു അൻഷത്തുലിൽ ഔദ് എന്നുള്ളത്. ശോഭന്റെ റിവായത്ത് സിയാദത്ത്, ഈ സിയാദത്ത് സിഖ എന്ന് പറയാം, വിശ്വസ്തന്റെ ഏറെ ഉള്ള റിവായത്ത്. ശോഭയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഏറെ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് സ്വീകാര്യമാണ് എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ മനസ്സിലായി, ഈ സിയാദത്ത് സിഖ എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നോക്കി നിങ്ങൾ ഇമാം മുസ്ലിം റിവായത്ത് ചെയ്താണ് നമ്മൾ ആദ്യം വായിച്ചത്, അതിലെന്താ ഉള്ളത്, ഇമാം മുസ്ലിം റിവായത്ത് ചെയ്തിട്ടുണ്ടുള്ളത്, ഫലിയതവദ ബൈനഹുമ വുദുവ, ഇടയിൽ വുദു ചെയ്യട്ടെ എന്നാണ്. അതുവരെയുള്ള ഇമാം മുസ്ലിമിന്റേത്. പിന്നെ ഫൈനഹു അൻഷത്തുലിൽ ഔദ എന്നുള്ളത് മുസ്ലിമിലില്ല, ആ ഏറുള്ളത് അവിടെയുള്ളത് ഹാക്കിമിന്റേതാണുള്ളത്. അപ്പൊ ഇങ്ങനെ വരുന്ന സിയാദ് സ്വീകാര്യമാണോ അസ്വീകാര്യമാണോ, അത് ഉസൂലുൽ ഹദീസിൽ പ്രധാന ചർച്ചയാണ്. സിയാദത്ത് വന്നാൽ അത് സ്വീകാര്യമാണ് അസ്വീകാര്യമാണ്, സിയാദത്തു ഫിഖത്താണ് എങ്കിൽ സ്വീകാര്യമാണ്, വിശ്വസ്ത റാവിയിൽ നിന്നാണ് ഈ ഏറെ വന്നത് എങ്കിൽ അത് സ്വീകാര്യമാണ്, അതാണ് തത്വം. അപ്പൊ ഇവിടെ ഫൈനഹു അൻഷത്തുലിൽ ഔദ എന്നുള്ളത് വിശ്വസ്തനായ റാവിയിൽ നിന്ന് വന്ന സിയാദത്താണ്. വിശ്വസ്തനായ റാവി ആരാണ്? അവിടെ ഷുഅബത്ത് ബിൻ ഹജ്ജാജ് അൽ കൂഫിയാണ്. അദ്ദേഹം ആസിമിൽ നിന്നാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോ ആ ഫൈനഹു അൻഷത്തുലിൽ ഔദ എന്നുള്ളത് സ്വീകാര്യമാണ്, സ്വീകാര്യമാണ്. അവിടെ ഒരു വിഷയം നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഈ ഫൈനഹു അൻഷത്തുലിൽ ഔദ എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കാം ഫല്യ തവബ്ബ് അവൻ വുദു ചെയ്യട്ടെ എന്നുള്ളത് നിർബന്ധത്തിനല്ല എന്നുള്ളത്. അതെങ്ങനെ മനസ്സിലാക്ക? ഫൈനഹു അൻഷത്തുലിൽ ഔദ എന്നുള്ളത് അറിയിക്കുന്നു ഫല്യ തവബ്ബ് ബൈനഹുമാ വുദു എന്നുള്ള കൽപ്പന നിർബന്ധത്തിനല്ല എന്ന്. അതെങ്ങനെ? അതായത് ഔദ് നിർബന്ധാണോ? ഭാര്യനെ വീണ്ടും ഒന്ന് പ്രാപിക്കാന്നുള്ളത് നിർബന്ധാണോ? നിർബന്ധമല്ല എങ്കിൽ അതിനുവേണ്ടി ഒന്നും ചെയ്യലെന്തല്ല, നിർബന്ധമല്ല. അതാണ് അതാണ് ഫുഖാക്കൾ പറഞ്ഞത്. ഫൈനഹു അൻഷത്തുലിൽ ഔദ്, ഔദ് വീണ്ടും ഒരിക്കൽ കൂടി പ്രാപിക്കുക എന്നുള്ളത് നിർബന്ധാണോ? നിർബന്ധമല്ല. അപ്പൊ നിർബന്ധമല്ല എങ്കിൽ അതിനുവേണ്ടി ഒന്നും ചെയ്യുക എന്നുള്ളതും എന്തല്ല, നിർബന്ധമല്ല. അപ്പൊ ഈ സിയാദത്ത് ഫിഖ ശോഭയിൽ നിന്നുള്ള ഈ ഏറെ വന്ന ഭാഗം അത് അറിയിക്കുന്നു ഫലിയ തവബ്ബ് ബൈനഹുമ വുദു എന്നുള്ളത് എന്തല്ല, നിർബന്ധത്തിനല്ല എന്ന്. പിന്നൊരു മസാലയിൽ വന്ന്, അപ്പൊ ആ മസാല മനസ്സിലായില്ല, അത് ഇതായില്ലേ. ഇനി അടുത്ത് നമുക്കുള്ള ഒരു മസാല എന്തായിരുന്നു? കാന റസൂലുള്ളാഹി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയിൽ നിന്ന് സുനനുൽ അർബഅയിൽ വന്ന റിവായത്തിൽ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യനാമു വഹുവ ജുനുബ്, റസൂലുള്ളാഹി ജനാബത്ത് കാരണായിരിക്കെ ഉറങ്ങുമായിരുന്നു. മിൻ ഗൈരി അയ് യമസ്സമാഅൻ, മിൻ ഗൈരി അയ് യമസ്സമാഅൻ, പിന്നെ വെള്ളം സ്പർശിക്കാതെ, വുദു കൊണ്ട് വെള്ളം സ്പർശിക്കുക അല്ലെങ്കിൽ വുദുവിന് വേണ്ടി വെള്ളം സ്പർശിക്കുക. മസ്സുൽമാ എന്നാണ് വെള്ളം സ്പർശിക്കുക. എന്തിന്? ലിൽ വുദു, വുദുവിന് അല്ലെങ്കിൽ ബിൽ വുദു, വുദു കൊണ്ട് വെള്ളം തൊടാതെ റസൂലുള്ളാഹി ജനാബത്തുകാരനായിരിക്കെ ഉറങ്ങിയിരുന്നു. ആ ഹദീസിനെ ഇല്ലത്തുള്ളതാണെന്നാണ് ഇബ്നു ഹജർ പറയുന്നത്. പിന്നെ ഇമാം അഹ്മദ്, അബൂദാവൂദ് ഇവരുടെയൊക്കെ അതിലുള്ള ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു. ഷെയ്ഖ് അൽബാനി ബൈഹഖിയെ തുടർന്ന് അതിനെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കാരണം അബു ഇസ്ഹാഖ് സുബൈഇ അൽ അസ്വദുൽ കൂഫിയിൽ നിന്ന് ഈ ഹദീസ് കേട്ടിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഖിലാഫ്. അബു ഇസ്ഹാഖ് സുബൈഇ അൽ അസ്വദിനിൽ കൂഫിയിൽ നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റിവായത്ത് കേട്ടിട്ടുണ്ട് എന്ന് അൽബാനിയൊക്കെ എന്ത് ചെയ്തിട്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. കാരണം ബൈഹഖി അൽബാനിക്ക് മുമ്പ് തന്നെ ആ വീക്ഷണക്കാരനാണ്. ഇപ്പൊ നിങ്ങളെ ചോദിച്ചിരുന്നൊരു ചോദ്യം, എന്തെങ്കിലും ചോദ്യം, അതെങ്ങനെയാണ് ഒരു കൂട്ടർ ഇല്ലത്ത് പിന്നെ കാണ ഈ ഒരു ഹുസൂൽ ഹദീസിലെ തത്വം, പൂർവ്വകാലത്തുള്ള ഇമാമന്മാരെല്ലാവരും ഒരു ഹദീസിനെ ദുർബലപ്പെടുത്തുന്നതിൽ ഐക്യപ്പെട്ടാൽ, പൂർവ്വകാലത്തുള്ള അയ്മത്തുകളൊക്കെ ഒരു ഹദീസിനെ ദുർബലപ്പെടുത്തുന്നതിൽ ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിൽക്കാലക്കാരൻ അതിനെ തസ്ലീഹാക്കാൻ പാടില്ല, പിൽക്കാലക്കാരൻ വന്നിട്ട് അത് സഹിയാണെന്ന് പറയാൻ പാടില്ല. എന്നാൽ പൂർവ്വകാലത്തുള്ള അതേപോലെ തന്നെ പൂർവ്വകാലത്തുള്ള എല്ലാവരും ഒരു ഹദീസ് ദഅീഫാണ് എന്നതിൽ ഇത്തിഫാക്കായി, പിൽക്കാലക്കാരനായ ഒരാൾ വന്നിട്ട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഹദീസ് സഹിയാണ് എന്ന് പറയാൻ പാടുള്ളതല്ല. അതേസമയം പൂർവ്വകാലത്ത് പണ്ഡിതന്മാർ ഒരു ഹദീസിന്റെ സിഹത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത് ദഅീഫാണ്, മറ്റൊരു വിഭാഗം പറഞ്ഞത് സഹിയാണ് എന്ന് പറഞ്ഞാൽ പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതന് വന്നിട്ട് എന്ത് ചെയ്യാം, ഈ രണ്ടു കൂട്ടരുടെയും പക്ഷം നോക്കിയിട്ട് സഹിഹാണോ ദഅീഫാണോ എന്നുള്ളത് തീർപ്പാക്കാം. ഇവിടെ ബൈഹഖി ഒരു ഭാഗത്ത്, ഇമാം അഹ്മദ് അബൂദാവൂദ് മറ്റു മറു ഭാഗത്ത്, ബൈഹഖി സഹീഹ് എന്ന് വിധിച്ചു ഈ ഹദീസിനെ. അഹ്മദും അബൂദാവൂദും, അബൂദാവൂദ് അതിൽ വഹമുണ്ട് എന്ന് പറഞ്ഞ് അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം സഹീഹ് അല്ല എന്ന് പറഞ്ഞു, സിക്കത്തല്ല എന്ന് പറഞ്ഞു. അപ്പോ പൂർവ്വകാലത്ത് നിന്നിട്ട് ഒരു ഹദീസിന്റെ വിഷയത്തിൽ എന്തുണ്ട്, അഭിപ്രായ വ്യത്യാസമുണ്ട്. അപ്പൊ പിൽക്കാലക്കാരനായ ഒരു പണ്ഡിതന് വന്നിട്ട് എന്ത് ചെയ്യാം, അതിൽ രണ്ടാലൊരു പക്ഷത്തിന്റെ വീക്ഷണത്തെ ശരിവെക്കാം, ശരിപ്പെടുത്താം. അതാണ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ബൈഹഖിയുടെ വീക്ഷണത്തെ അവിടെ സഹി എന്ന് പറഞ്ഞു. അതിലെന്തില്ല, അത് പിന്നെ അക്ഷേപാർഹല്ല. മനസ്സിലായോ? അതൊരു വിഷയം. രണ്ടാമത്തേത് അതിലുള്ള വിഷയം, കർമ്മശാസ്ത്ര വിഷയം എന്താണ്, ജനാപത്തുകാരനായിരിക്കെ ഒരാൾക്ക് ഉറങ്ങുന്നതിനെ കുറിച്ചാണ്. ജനാപത്തുകാരനായിരിക്കെ ഉറങ്ങാമോ? അപ്പൊ ഇവിടെ ഈ ഹദീസ് അറിയിക്കണം, എന്താ ഹദീസുൽ ബാബ് അറിയിക്കുന്നത്? ഒരാൾ ജനാപത്തുകാരനാണ്, അയാൾ ഒതു ചെയ്യാതെ ഉറങ്ങിയാലും എന്തില്ല, കുഴപ്പമില്ല എന്നുള്ളതാണ്. അതേസമയം ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉമറിൽ നിന്നുള്ള ഹദീസ് ഞാൻ പറഞ്ഞു, ഞങ്ങളിൽ ഒരാൾ ജനാപത്തുകാരനായിരിക്കെ ഉറങ്ങാമോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ, ഉറങ്ങാം, നാം വലിയ തവബ്ബ, അവൻ ഒതു ചെയ്യട്ടെ എന്നാണ്. ഉറങ്ങിപ്പോ ഒതു ചെയ്യട്ടെ. വേറെ റിവായത്തിൽ അവൻ അവന്റെ ലൈംഗികാവയവം കഴുകട്ടെ എന്നിട്ട് ഒതു ചെയ്യട്ടെ എന്നാണ്. ലൈംഗികാവയവം കഴുകട്ടെ എന്നിട്ട് ഒതു ചെയ്യട്ടെ. അപ്പോ ഒതു ചെയ്യണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. ഇവിടെ ഒതു ചെയ്യാതെ ഉറങ്ങാം എന്നതാണ് ഈ ഹദീസ് അറിയിക്കുന്നത്. അപ്പോ പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ജനാബത്തുകാരനാണെങ്കിൽ അയാൾ ഒതു ചെയ്യൽ ഇസ്തിഹ്ബാബൻ മുതഅക്കിദൻ, എന്താണ് അത്, പ്രബലമായ സുന്നത്താണ്, പ്രബലമായ സുന്നത്താണ്. അതിൽ ഒരാൾ വീഴ്ച വരുത്തുക എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. മുഅക്കദ എന്ന് പറഞ്ഞ കാരണം റസൂലിന്റെ കൽപ്പന നോക്കി നിങ്ങൾ, അതിൽ ജനാപത്തുകാരനായിരിക്കും ഞങ്ങളിൽ ഒരാൾ ഉറങ്ങാൻ പറ്റുമോ എന്നാണ് ആര് ചോദിക്കുന്നത്? ഇബ്നു ഉമർ ചോദിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഉറങ്ങാം, പക്ഷെ അവൻ ഒതു ചെയ്യട്ടെ. മറ്റേ റിവായത്തിൽ അവൻ ലൈംഗിക അവയവം കഴുകട്ടെ എന്നിട്ട് അവൻ ഒതു ചെയ്യട്ടെ എന്നാണ്. അപ്പൊ ആ കൽപ്പനകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഉള്ളത് കാരണത്താൽ ഭൂരിപക്ഷ പണ്ഡിതന്മാരും പറഞ്ഞത് ഇസ്തിഹ്ബാബ് പിന്നെ ബാഹിരിയാക്കൾ വാജിബാണെന്നാണ്. ബാഹിരിയാക്കൾ വാജിബാണെന്ന്. പക്ഷെ ആ ഹദീസിന്റെ നാം ഫലിയ തവബ്ദ, അതെ അവൻ ഒതു ചെയ്യട്ടെ എന്നുള്ള റസൂലുള്ളാഹിന്റെ കൽപ്പന ഒരു ചോദ്യത്തെ തുടർന്നാണ്. അപ്പൊ മസ്അലക്ക് വിബ്ബത്തുമാണ്, മസ്അലക്ക് വിബ്ബത്ത് കൃത്യമായിട്ടുള്ള ഉത്തരാണ്. പക്ഷെ ആ ഉത്തരത്തെ എടുത്തിട്ടാണ് ബാഹിരിയാക്കൾ പറഞ്ഞത് ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യണം, ഒന്നു ചെയ്യൽ നിർബന്ധമാണെന്ന്. പക്ഷെ ഈ റിവായത്തിന് ഇമാം ഇബ്നു ഹിബ്ബാനും അതേപോലെ തന്നെ ഇബ്നു ഖുസൈമയും റിവായത്ത് ചെയ്തപ്പോൾ അതിലുള്ളത് നാം ഫലിയ തവബ്ദ ഇൻഷാ, അവൻ ഒതു ചെയ്യട്ടെ ഉദ്ദേശിക്കുന്നുവെങ്കിൽ എന്നാണ്. അപ്പൊ ഈ റിവായത്തുകൾ മുഴുവൻ ജംഅ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മറുപടി മാനിക്കുമ്പോൾ എന്താണ് ഒതു ചെയ്യുക എന്നുള്ളത് എന്താണ് വേറെ പ്രതിഫലാർഹമായ ബലപ്പെട്ട സുന്നത്താണ്. അതേസമയം ഒരാൾ ഒതു ചെയ്യാതെ ഉറങ്ങിയാൽ അത് അനുവദനീയമാണ്, അത് അനുവദനീയമാണെന്ന് ഈ ഹദീസും അതേപോലെ തന്നെ ഇബ്നു ഖുസൈമയുടെയും ഇബ്നു ഹിബ്ബാന്റെയും റിവായത്തും ഇൻഷാ എന്നുള്ള റിവായത്തും അറിയിക്കുന്നു എന്നുള്ളത്. ഇബ്നു ഹിബ്ബാനും ഇബ്നു ഖുസൈമയും സഹീഹിലാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തൈബ്, അതാണ് ആ വിഷയത്തിൽ പറയാൻ ഉദ്ദേശിച്ച പിന്നെ കർമ്മശാസ്ത്ര വിധികൾ. കഴിഞ്ഞ ആഴ്ച നമുക്കൊന്ന് പിന്നെ അതൊരു താളം തെറ്റി പോയി. ഇനി ഇന്നത്തെ ഹദീസുകൾ, ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനാബത്ത് കുളിച്ചിരുന്നതുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ രണ്ടുപേർ ആയിഷയും മൈമൂനയും റളിയല്ലാഹു അൻഹുമ റിവായത്ത് ചെയ്യുന്ന ഹദീസാണ്. ഇതിൽ ഒന്നാമത്തേത് ഞാൻ വായിക്കുമ്പോൾ ഇതിൽ തെറ്റ് ഈ ഉണ്ടെങ്കിൽ അത് പറയണം. വൻ ആയിഷത്ത് റളിയല്ലാഹു അൻഹ ഖാലത്ത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ ഇഗ്തസൽ മിനൽ ജനാബ ഇദ ഇഗ്തസല മിനൽ ജനാബത്തി യബ്ദഉ ഫയഗ്സിലു يديه ثم يفرغ بيمينه على شماله فيغسل فرجه ثم يتوضأ ثم يأخذ الماء فيدخل أصابعه في أصول الشعر ثم حفن على رأسه ثلاث حفنات ثم أفاض على سائر جسده ثم غسل رجليه متفق عليه واللفظ لمسلم ولهما من حديث ميمونة رضي الله عنها ثم أفرغ على فرجه وغسله بشماله ثم ضرب بها الأرض رحمك الله وفي رواية فمسحها بالتراب وفي آخره ثم أتيته بالمنديل فرده وفيه رحمك الله الله يشفيك وجعل ينفض الماء بيده وجعل ينفض الماء بيده. طيب ഇത് പ്രശ്നമല്ല ഇതില്. وعن عائشة رضي الله عنها عائشة ام المؤمنين رضي الله عنها നിന്ന് നിവേദനം. ഖാലത്ത് ഉമ്മുൽ മുഅ്മിനീൻ പറഞ്ഞു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ ഗ്തസല മിനൽ ജനാബ, കാന റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു, ഇദ ഗ്തസൽ എന്നാണ് ഇദ അറാദൽ ഇഗ്തിസാൽ, കുളിക്കുവാൻ ഉദ്ദേശിച്ചാൽ, മിനൽ ജനാബ, മിൻ എന്നുള്ളത് ഇവിടെ സബബിയാണ്, ജനാബത്ത് കാരണത്താൽ, ജനാബത്ത് കാരണത്താൽ കുളിക്കുവാൻ ഉദ്ദേശിച്ചാൽ. എന്താ ജനാബത്ത്? ജനാബത്ത് എന്താ? വലിയ അശുദ്ധിയാണ്. ഇജ്തനബ അല്ലെങ്കിൽ ജനാബ എന്നൊക്കെ പറഞ്ഞാൽ അകന്നു, ദൂരെയായി എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഒരാൾക്ക് വലിയ അശുദ്ധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യും? നിസ്കാരത്തിൽ നിന്ന് അകലും, ഖുർആനോത്തിൽ നിന്ന് അകലും, അതൊന്നും വയ്ക്കാൻ പറ്റൂല. അപ്പൊ ആ ഒരു ആശയമുള്ളത് കൊണ്ടാണ് അതിന് ജനാബത്ത് എന്ന ആ അവസ്ഥയൊക്കെ പറയുന്നത്. അപ്പൊ ജനാബത്ത് കാരണത്താൽ കുളിക്കുവാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചാൽ, യബ്ദഉ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടങ്ങും, യബ്ദഉ തുടങ്ങും, ഫയഗ്സിലു യദൈഹി, അങ്ങനെ ഫയഗ്സിലു തിരുനബി കഴുകും, യദൈഹി തന്റെ കൈകൾ, യദൈഹി കൈകൾ, യദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, യദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ മുൻകൈയാണ് ഉദ്ദേശം, ശരിക്കും കൈ മുഴുവനും യദാണ്, പക്ഷേ മൊത്തത്തിൽ പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ, യദ് എന്ന് പ്രയോഗിച്ചിട്ടുണ്ടെങ്കിൽ കഫാണ് ഉദ്ദേശിക്കുന്നത്. മിർഫക്ക് ഇതുവരെയാണെങ്കിൽ മിർഫക്ക് എന്ന് പറയണം, അല്ലെങ്കിൽ ഇതും കൂടി ചേർത്താണെങ്കിൽ ദിറ അല്ലെങ്കിൽ അബുദ് എന്ന് പറയണം. അസ്സാരിഖു വസ്സാരിഖത്തു ഫഖ്തഉ ഐദിയഹുമ, മോഷ്ടിച്ച ആണും പെണ്ണും ഫഖ്തഉ ഐദിയഹുമ, നിങ്ങൾ അവരുടെ കരങ്ങൾ വെട്ടണം എന്നാണ്. അപ്പൊ കൈ വെട്ടണം എന്നാണ് അവിടുന്ന് വെട്ടേണ്ടത്, അല്ല ഐദി എന്നാ പ്രയോഗിച്ചത്. അപ്പോ കൈ കെഫാണ് ഉദ്ദേശം, അവിടെ കെഫാണ് ഉദ്ദേശം. യദുൻ ഇവിടെ ഫയഗ്സിലു തിരുനബി കഴുകും, യദൈഹി തന്റെ ഇരു കരങ്ങളും, കരങ്ങൾ എന്ന് പറഞ്ഞാല് കെഫ്, കെഫ് മുൻകൈ, മുൻകൈകൾ രണ്ടും കഴുകും. സുമ്മ യുഫ്രിഗു, എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അഫ്രഗ ഇഫ്രിഗു എന്ന് പറഞ്ഞാല് ചൊരിയും, ചൊരിയും, ബി യമീനിഹി തന്റെ വലത് കൈകൊണ്ട്, അഫ്രഗ ഇഫ്രിയാണ് കോരി ചൊരിയാ പറയാം, കോരി പാര്, കോരി ചൊരിയാണ് കോരിപ്പാര്. സുമ്മ യുഫ്രിഗു ബി യമീനിഹി, പിന്നീട് തന്റെ വലത് കൈകൊണ്ട് തിരുനബി കോരി ചൊരിയും, എവിടെ? അല ശിമാലിഹി, തന്റെ ഇടത് കൈയിൽ മേൽ, ഇടത് കൈയിൽ മേൽ. ഫയഗ്സിലു ഫർജഹു, അങ്ങനെ ഫയഖ്സിലു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങൾ കഴുകും, ഫർജഹു തന്റെ ഫർജിനെ, ഫർജ് എന്ന് പറഞ്ഞാൽ ലൈംഗിക അവയവം, ഫർജ്. ശരിക്കും ഫർജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള വിടവിനാണ് ഫർജ് എന്ന് പറയാം, രണ്ട് വസ്തുക്കൾക്കിടയിലുള്ള വിടവ് അതേതായാലും ഫർജ് എന്ന് പറയും. അപ്പൊ മുൻദ്വാരത്തിനും പിൻദ്വാരത്തിനൊക്കെ ഫർജ് എന്ന് പ്രയോഗിക്കും. പക്ഷേ ഉർഫിൽ, നാട് പിന്നെ ഈ നമ്മളുടെ ഈ സാധാരണ പ്രയോഗങ്ങളിൽ ഫർജ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശം? മുൻദ്വാരാണ്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഫർജ് എന്നുള്ളത്? ആ ഉദ്ദേശമാണ്. ഫയഖ്സിലു, അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴുകും, ഫർജഹു തന്റെ ഫർജിനെ, ലൈംഗിക അവയവത്തെ. സുമ്മ യതവദ്ദഉ, എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്യും, സുമ്മ യതവദ്ദഉ, പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വുദു ചെയ്യും. സുമ്മ യഖുദുൽ മാഅ, സുമ്മ എന്നിട്ട് യഖുദുൽ മാ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം എടുക്കും. ഫയുദ്ഖിലു അസാബിഅഹു, അങ്ങനെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വിരലുകളെ പ്രവേശിപ്പിക്കും, ഫയുദ്ഖിലു പ്രവേശിപ്പിക്കും, അസാബിഅഹു തന്റെ വിരലുകളെ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വിരലുകളെ പ്രവേശിപ്പിക്കും. ഫി ഉസൂലിശ്ശാരി, ഫി ഉസൂലിശ്ശാർ, ഉസൂൽ എന്ന് പറഞ്ഞാല് ശരിക്ക് അസാസ്, അടിഭാഗം, അസാസ് എന്നാണ് അടിഭാഗം, മൂലം, അടിഭാഗം എന്നർത്ഥം ഉസൂൽ പറയാം, അസൽ ഉസൂൽ. ഷാർ മുടി, അപ്പൊ മുടിന്റെ അടിഭാഗം എന്ന് പറഞ്ഞാല് മുടിന്റെ അടിഭാഗം, ഈ പിന്നെ മൂലഭാഗം. ഫയുദ്ഖിലു അസാബിഅഹു തന്റെ വിരലുകളെ പ്രവേശിപ്പിക്കും ഫി ഉസൂലി ശാർ മുടിയുടെ മൂലഭാഗത്ത് അടിഭാഗത്ത് പ്രവേശിപ്പിക്കും ثم حفن على رأسه ثلاث حفنات ثم എന്നിട്ട് ഹഫന അല റസിഹ തന്റെ തലയിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫന ഹഫന എന്ന് പറഞ്ഞാൽ അഫാമ ചൊരിയും അല്ലെങ്കിൽ അസാല ഒഴുക്കും ഹഫന ചൊരിയും അതും ഈ കോരി ചൊരിയണീന്നാണ് പറയാം ഹഫനത്ത് എന്ന് പറഞ്ഞാലുണ്ടല്ലോ രണ്ട് കൈക്കുമ്പിളിൽ ഇങ്ങനെ പിടിക്കലാണ് രണ്ട് കൈക്കുമ്പിൾ കൂട്ടി പിടിക്കണ ഞാൻ പറയാം ഹഫനത്ത് എന്ന് പറയാം അപ്പൊ ഹഫന എന്ന് പറഞ്ഞാൽ രണ്ട് കൈക്കുമ്പിളിൽ വെള്ളം കോരിയെടുത്തിട്ട് ചൊരിയാഫനഅലി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തലയിൽ രണ്ട് കൈക്കുമ്പിൾ ചേർത്ത് കോരി ചൊരിയും സലാസ ഹഫനാത്ത് എത്ര പ്രാവശ്യം മൂന്ന് കോരൽ മൂന്ന് കോരൽ ആണ് സലാസ ഹഫനാത്ത് ഹഫനത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് കൈക്കുമ്പിൾ നിറച്ച് വെള്ളം അങ്ങനത്തെ മൂന്ന് കൈക്കുമ്പിൾ ഇങ്ങനെ ചൊരിയും സുമ അഫാബ അല സായിരി ജസദിഹി സുമ എന്നിട്ട് അഫാബ അഫാബ എന്നാൽ അസാല അജ്റ ഒഴുക്കും സുമ അഫാബ പിന്നീട് ഒഴുക്കും അവിടെ അഫാബ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് അർത്ഥം അസാല അല്ലെങ്കിൽ അജ്റ ഒഴുക്കും സുമ എന്നിട്ട് അഫാബ അല സായിരി ജസദിഹി തന്റെ ശരീരത്തിലെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ വെള്ളം ഒലിപ്പിക്കും ഒഴുക്കും സായിർ ജസദ് എന്നാണ് അവിടെ ഉദ്ദേശം ചിലർ മുഴുവൻ ശരീരങ്ങളിലെന്ന് പറയും അവിടെ മുഴുവൻ ശരീരമല്ല ഉദ്ദേശം സായിർ ജസദ് എന്ന് പറഞ്ഞാൽ ബാക്കി അൽ ജസദ് ശരീരത്തിന്റെ ബാക്കി ഭാഗങ്ങളിൽ ഇപ്പൊ വെള്ളമാകാത്ത ഭാഗം ഉണ്ടല്ലോ അവിടെ സുമ അഫാബ അല സായിരി ജസദിഹി പിന്നീട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരത്തിലെ ശേഷിക്കുന്ന ഭാഗങ്ങളിൽ വെള്ളം ഒഴുക്കും സുമ പിന്നീട് ഗസല റിജ്ലൈഹി തിരുനബി തന്റെ ഇരു കാലുകളും കഴുകും സുമ എന്നിട്ട് ഗസല തിരുനബി കഴുകും റിജ്ലൈഹി തന്റെ ഇരു കാലുകളും അവിടെയും റിജിൽ എന്ന് പറയുമ്പോ യദ് പറഞ്ഞതുപോലെ തന്നെ യദ് പറഞ്ഞപ്പോ മുൻകൈ റിജിൽ എന്ന് പറഞ്ഞാല് കാൽപാദം കാൽപാദം അതാണ് തന്റെ കാൽപാദങ്ങൾ രണ്ടും കഴുകും ഹദീസ് മുത്തഫഖുൻ അലൈഹിയാണ് മുഅ്മിനീൻ ആയിഷയിൽ നിന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ലഫ്ദുകൾ റിവായത്ത് ചെയ്യുന്നുണ്ട് വൽ ലഫ്ദു ലി മുസ്ലിം ഈ ഹദീസിലെ പ്രയോഗം അത് മുസ്ലിമിന്റേതാണ് നേരത്തെ ഹദീസ് ഇതേ വിഷയമാണ് അപ്പൊ അത് വായിച്ചതിന് ശേഷം നമുക്ക് പിന്നെ വിഷയത്തിലേക്ക് വരാം വലഹുമ മിൻ ഹദീസ് മൈമൂനത്ത റളിയല്ലാഹു അൻഹ വലഹുമ വലഹുമ അവർ രണ്ടുപേർക്കുണ്ട് വലഹുമ എന്ന് പറഞ്ഞാൽ വലിൽ ബുഖാരി വ മുസ്ലിം ബുഖാരിക്കും മുസ്ലിമിനും ഉണ്ട് ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരിയിൽ ഇമാം മുസ്ലിം സഹീഹ് മുസ്ലിമിൽ റിവായത്ത് ചെയ്യുന്നതായിട്ടുണ്ട് ആരെന്നാ റിവായത്ത് ചെയ്യുന്നത് മിൻ ഹദീസ് മൈമൂന മൈമൂന റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് മൈമൂന റളിയല്ലാഹു അൻഹയിൽ നിന്ന് എന്താണത് സുമ അഫ്രഹാല ഫർജിഹി മൈമൂന റളിയല്ലാഹുവിന്റെ രൂപത്തിലുള്ളത് സുമ എന്നിട്ട് തിരുനബി അഫ്രഹാല ഫർജിഹി തന്റെ ഫർജിന്മേൽ കോരി ഒഴിച്ചു അഫ്രഹ കോരി ഒഴിച്ചു അല ഫർജിഹി ലൈംഗികാവയവത്തിന്മേൽ ഗുഹ്യാവയവത്തിൽ കോരി ഒഴിച്ചു വഹസലഹു എന്നിട്ട് തിരുനബി ലൈംഗികാവയവത്തെ കഴുകി ബിഷിമാലിഹി തന്റെ ഇടത് കൈകൊണ്ട് ഇടത് കൈകൊണ്ട് സുമ എന്നിട്ട് ദറബ ബിഹൽ അർദ് ദറബ തിരുനബി അടിച്ചു ബിഹ ഇടത് കൈ അൽ അർദ് മണ്ണിൽ മണ്ണിൽ അടിച്ചു അപ്പോ പിന്നെ ലൈംഗികാവയവത്തിൽ തിരുനബി വെള്ളം ഒഴിപ്പിച്ചു എന്നിട്ട് ഇടത് കൈ കൊണ്ട് കഴുകി എന്നിട്ട് ആ കൈ നിലത്തടിച്ച് മണ്ണിലടിച്ച് അതാണ് സുമ ദറബ ബിഹൽ അർദ് വഫി റിവായത്തിൻ മറ്റൊരു റിവായത്തിലുള്ളത് ഫമസഹഹ ബിതുറാബ് മസഹഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തടവി മസഹഹ ആ ഇടത് കൈയിനെ ഹിമാൽ മസഹ ഷിമാൽ ഇടത് കൈയിനെ തടവി ബിത്തുറാ മണ്ണുകൊണ്ട് മണ്ണുകൊണ്ട് തടവി വഫി ആഖിരിഹി, മാത്രമല്ല ഈ റിവായത്തിന്റെ അവസാനത്തിലുണ്ട്, ഹദീസിന്റെ അവസാനത്തിലുണ്ട്, മുഅ്മിനീൻ മൈമൂന പറയാണ് റളിയല്ലാഹു തആല അൻഹ, സുമ്മ അതൈതുഹു ബിൽ മിന്ദീൽ. ഇപ്പൊ കുളിച്ചു കഴിഞ്ഞില്ലേ, അപ്പൊ സുമ്മ എന്നിട്ട് അതൈതുഹു ബിൽ മിന്ദീൽ, സുമ്മ അതൈതുഹു തിരുനബിക്ക് ഞാൻ പിന്നെ മിന്ദീൽ കൊണ്ടെത്തിച്ചു. അതൈതുഹു എന്നാണ് തിരുനബിക്ക് ഞാൻ പിന്നെ ബിൽ മിന്ദീൽ, മിന്ദീൽ നൽകി കൊണ്ടെത്തിച്ചു. ആ അതെ, ഈ ഹദീസിന്റെ ഫി ആഖിരിഹി എന്നാണ്, ഇതിന്റെ അവസാനത്തിൽ, അതായത് ആ അതന്നെ മൈമൂന്റെ ഹദീസും കുളിയെ കുറിച്ച് തന്നെയാണ്. മൈമൂന റളിയല്ലാഹുവിന്റെ ഹദീസും കുളിയെ കുറിച്ച് തന്നെയാണ്. പക്ഷെ മൈമൂന റളിയല്ലാഹുവിന്റെ ഹദീസിൽ എന്തുണ്ട്, ഇങ്ങനെയുണ്ട്, ഇവിടെ കണ്ടോ, ഇവിടെ ഉള്ളത് എന്താ, സുമ്മ യുഫ്രിഖു ബിയമീനിഹി അലാ ശിമാലിഹി, ഇങ്ങനെയാണ്. പക്ഷെ മൈമൂന റളിയല്ലാഹുവിന്റെ ഹദീസിൽ സുമ്മ അഫ്രഖ അലാ ഫർജിഹി വഗസലഹു ബിശിമാലിഹി, ഇങ്ങനെയാണ്. വെള്ളം നേരെ ഇവിടെ ഒഴിച്ചു, എന്നിട്ട് റസൂലുള്ള എന്ത് ചെയ്ത്, ഇടത് കൈ കൊണ്ട് കഴുകി. മറ്റത് അങ്ങനെ ഇടത് കൈയിലേക്ക് ഒഴിച്ചിട്ട് എന്ത് ചെയ്ത് പിന്നെ കഴുകി എന്നുള്ളതാണ്. ഏതായാലും കുളിയുടെ അവസാനത്തിൽ അതാണ് സുമ അതൈതുഹു ബിൽ മിന്ദീൽ, തിരുനബിയുടെ അടുക്കലേക്ക് ഞാൻ ചെന്നു മിന്ദീൽ കൊണ്ട്, അതാണ് ഒരു മിന്ദീൽ കൊണ്ടെത്തി. മിന്ദീൽ എന്നാല് ടവൽ, അല്ലെങ്കിൽ ടവൽ അല്ലേ, തൂവാല, തൂവാല മിന്ദീൽ. ഇമാം ബുഖാരിയുടെ റിവായത്തിൽ ബിൽ ഖിർഖ എന്നാണ്, ഖിർഖത്ത്, ഖിർഖത്ത് എന്നത് തുണിക്കഷ്ണം, ഒരു തുണിക്കഷ്ണം ഞാൻ കൊണ്ടെത്തിച്ചു. ചുമ അതൈതുഹു തിരുനബിയുടെ അടുക്കൽ ഞാൻ ചെന്നു ബിൽ മിന്ദീൽ, മിന്ദീൽ കൊണ്ട്, അങ്ങനെ അർത്ഥം പറയാം. മിന്ദീൽ കൊണ്ടെത്തിച്ചു എന്നുള്ളതിലേറെ മിന്ദീൽ കൊണ്ട് ഞാൻ ചെന്നു. മിന്ദീൽ എന്നാണ് തൂവാല, ഖിർഖത്ത് തുണിക്കഷ്ണം. ഫറദ്ദഹു, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു, ഫറദ്ദഹു അതിനെ തിരസ്കരിച്ചു, വേണ്ടെന്ന് വെച്ചു, മടക്കി. മിന്ദീൽ വേണ്ടെന്ന് പറഞ്ഞു. ബുഖാരിയുടെ റിവായത്തിൽ സുമ അതൈതുഹു ബിൽ ഖിർഖ, തിരുനബിയുടെ അടുക്കലേക്ക് ഞാൻ ഒരു ഖിർഖത്ത് കൊണ്ട് ചെന്നു. ഫലം യുരീദുഹ, ഫലം യുരീദുഹ, എന്താ ഫലം യുരീദുഹ, ഫലം യുരീദുഹ എന്താ ഇങ്ങനെ പറഞ്ഞാല്, ആ ഫലം യുരീദുഹ പറഞ്ഞാൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഉദ്ദേശിച്ചില്ല, ഉദ്ദേശിച്ചില്ല എന്നെന്താ, അത് വേണ്ടെന്ന് വെച്ചു, അതാണ് എന്റെ ഉദ്ദേശം. ഫലം യുരീദുഹാൻ, ഇത് മുഖഫഫത്തായിട്ടാണ് ഈ റിവായത്ത്, ഇമാം ബുഖാരിയുടെ റിവായത്ത് മുഖഫഫത്തായിട്ടാണ്, അതായത് ദാലിന് ശബ്ദില്ലാതെയാണ്. ഫലം യുരീദുഹ, തിരുനബി അത് ഉദ്ദേശിച്ചില്ല. പക്ഷെ ഇബ്നു സക്കന്റെ റിവായത്തിൽ ഇങ്ങനെയുള്ളത്, ഈ ദാലിന് ശബ്ദുണ്ട്, ദാലിന് ശബ്ദം കൊണ്ട് ഇത് അർഹക്കത്തും ഇല്ലെങ്കിൽ എന്തായിക്കാർ വായിക്കുക, ഫലം യറുദ്ദഹ. അപ്പൊ എന്തായാലും അർത്ഥം, ഇവിടെ ഫറദ്ദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മടക്കിയതാണ്, ഇവിടെ ഖിർഖത്ത് റസൂലുള്ള മടക്കിയില്ല എന്നാണ്. അപ്പൊ എന്തായി, വൈരുദ്ധ്യായി. പക്ഷെ ഇതെന്താണ്, ഇത് റാവിയുടെ വഹമാണ്, റാവിക്ക് തെറ്റുപറ്റിയതാണ്, ഹദീസ് റിപ്പോർട്ട് ചെയ്ത റാവിക്ക് വന്ന വീഴ്ചയാണ്. കണ്ടോ, ആ വീഴ്ച ഒരാൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഹദീസിനെ പുറം കയറാൻ അയാൾക്ക് ഇത് മതിയാവും, മനസ്സിലായ. അത് ഇവന് സെക്കൻഡ് റിവായത്തിൽ അങ്ങനെ അങ്ങനെ വന്നിട്ടുള്ളത്, അത് അത് കൊണ്ടുവന്ന റാവിയുടെ റിവായത്ത് വഹമാണ്. പക്ഷേ ഇത് സഹിയായിട്ട് ഇമാം ബുഖാരിയുടെ റിവായത്തുള്ളത് ഉമ്മുൽ മുഅ്മിനീൻ പറയാണ്, ഞാൻ തിരുനബിക്ക് ഒരു ഖിർഖത്ത് കൊണ്ടുവന്നു ശില തോത്താനുള്ളത്. അപ്പോൾ ഫലം യുരീദ് റസൂൽ എന്ത് ചെയ്ത, അത് ഉദ്ദേശിച്ചില്ല, വേണ്ടെന്ന് വെച്ചു, അത് വേണ്ടെന്ന് വെച്ചു. തൈ വഫീഹി, അതിലുണ്ട് ആ ഹദീസിലുണ്ട്, അല്ലെങ്കിൽ ആ കുളിയുടെ രീതിയിലുണ്ട്, വജാല യംഫുദുൽ മാഅ ബിയദിഹി. വജാല യംഫുദു, ജാല എന്ന ആക്കിയെന്നല്ല, ജാല അഫ്ആലിൽ ഇബ്തിദായിൽപ്പെട്ടതാണ്, മുദാരിയായ ഫഇലിന് മുമ്പിൽ ജാല എന്നുള്ളത് വന്നാൽ തുടങ്ങി എന്നർത്ഥം. അതായത് മുദാരിയായ ഫഇലിന് മുന്നിൽ ജാല വന്നാൽ അഫ്ആലുൽ ഇബ്തിദ എന്ന് പറയും, അപ്പൊ അതിന് തുടങ്ങി എന്നാണ് അർത്ഥം. ഫജാല യംഫുദു അൽമാ, തിരുനബി വെള്ളം കുടയാൻ തുടങ്ങി, കുടയാൻ തുടങ്ങി. വജാല യംഫുദുൽ മാ, വെള്ളം തിരുനബി കുടയാൻ തുടങ്ങി. ജാല ബിയദിഹി, തന്റെ കൈകൊണ്ട്, കൈകൊണ്ട് ഇങ്ങനെ തുടയാൻ തുടങ്ങി. തടവല്ലല്ലേ ഇത്, വെള്ളം ശരിക്കും എന്ത് ചെയ്യാണ്, കുടയല്ലേ, കൈകൊണ്ട് കുടയാൻ തുടങ്ങി. ജാല എന്നാണ് ഇവിടെ തുടങ്ങി എന്നർത്ഥം. വജാലയം ഫുദുൽ മാ ബിയദിഹി, തന്റെ കൈകൊണ്ട് വെള്ളം പിന്നെ ഫുദു ചെയ്യാൻ തുടങ്ങി, കുടയാൻ തുടങ്ങി. ഇവിടെ ഹദീസിന്റെ റാവി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ റളിയല്ലാഹു അൻഹ നമുക്ക് വന്നാണ്. ആയിഷ ആരാണ്? ആയിഷ സിദ്ദീഖ ബിന്ദു അസ്സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹ ഉമ്മുൽ മുഅ്മിനീൻ. ഇത് മൈമൂനയാണ്. ആരാ മൈമൂന? മൈമൂന ആ മൈമൂന ബിന്ദുൽ ഹാരിസ് അൽ ഹിലാലിയ അൽ ആമിരിയ അൽ മുസ്തലഖിയ. അവർ ബനു ആമിർ ഗോത്രക്കാരിയാണ്, ബനു ഹിലാൽ ഗോത്രക്കാരിയാണ്, ഒക്കെ ഉപഗോത്രങ്ങളാണ്. ബനുൽ മുസ്തലഖ് ഗോത്രത്തിൽപ്പെട്ട മൈമൂന റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസാനം കല്യാണം കഴിച്ച ഭാര്യയാണ് മൈമൂനത്ത്. മൈമൂന ബിന്ദുൽ ഹാരിസ്. അവർ കുറെ സഹോദരിമാരാണ്, ഒക്കെ സ്ത്രീകളാണ്. മൈമൂന ബിന്ദുൽ ഹാരിസ്, സൈനബ് ബിന്ദു ഹുസൈമ, അസ്മ ബിന്ദു ഉമൈസ്, സൽമ ബിന്ദു ഉമൈസ്, ഉമ്മുൽ ഫദുൽ, ലുബാബ അൽ കുബ്ര, ഇതൊക്കെ ഒരു സഹോദരിമാരാണ്. ഇതിൽ മൈമൂന ബിന്ദുൽ ഹാരിസ് അവരുടെ മൂത്ത സഹോദരിയാണ് ഉമ്മുൽ ഫദുൽ ലുബാബ ഇബ്നു അബ്ബാസിന്റെ ഉമ്മ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഉമ്മ. ഇബ്നു അബ്ബാസ് അതായത് അബ്ബാസിന്റെ ഭാര്യ. അബ്ബാസിന്റെ ഭാര്യ അബ്ബ ഖദീജ റളിയല്ലാഹു തആല അൻഹ ഇസ്ലാം സ്വീകരിച്ചിട്ട് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച മഹദിയാണ് ആര്? ഉമ്മുൽ ഫദുൽ ലുബാബ. ലുബാബ അൽ കുബ്ര ഈ മൈമൂന റളിയല്ലാഹുവിന്റെ നേരിട്ട സഹോദരിയാണ്, വാപ്പിമ്മിയത്തെ സഹോദരിയാണ്. മൈമൂനയുടെ റളിയല്ലാഹു അൻഹയുടെ വാപ്പയും ഉമ്മയും ഒത്ത സഹോദരിയാണ് ഉമ്മുൽ ഫദുൽ. ഉമ്മുൽ ഫദുൽ അവരുടെ പേര് ലുബാബ അൽ കുബ്രയാണ്. ലുബാബ അൽ കുബ്ര ലുബാബ അൽ കുബ്ര ഈ ഇവരാണ് ഉമ്മുൽ ഫദുൽ. ശരി, അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഭാര്യ ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ചിരുന്നു. ഖദീജക്ക് ശേഷം ആദ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ഇവരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇവരാണ് അബൂലഹബിനെ അടിച്ചു കൊന്നത് ബദർ യുദ്ധവേളയിൽ. അബൂലഹബിനെ മക്കയിൽ ഇവരാണ് കല്ലെടുത്തിട്ട് തലക്കടിച്ചിട്ട് അബൂലഹബ് അങ്ങനെയാണ് വടിയാണ്. വളരെ ദീനീ നിഷ്ഠുള്ള ഒരു മഹദിയാണ്. അങ്ങനെ പിന്നെ ഇവരിലൂടെയാണ് മൈമൂനയെ കുറിച്ചിട്ട്, മൈമൂനയെ റസൂലിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് രണ്ടുപേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. രണ്ടുപേര് കല്യാണം കഴിച്ചിട്ടുണ്ട്. പക്ഷെ നല്ല ദയ്യനത്തായ ദീനീ നിഷ്ഠയുള്ള മഹദിയായിരുന്നു മൈമൂന. അവരുടെ പേര് മറ്റൊരു പേരാണ് ബർറ. മൈമൂന ബിന്ദുൽ ഹാരിസ് അവർക്ക് ബർറ എന്ന പേരുണ്ട്. ബർറ ബിന്ദുൽ ഹാരിസ് അങ്ങനെ ദീനീ നിഷ്ഠ കൂടുതലുള്ള ഒരു മഹദിയായതിനാലാണ് അബ്ബാസ് റളിയല്ലാഹു തആലനു റസൂലുള്ളാഹിനോട് പറയുന്നത് അവരെ കല്യാണം കഴിക്കണം. അങ്ങനെ റസൂലുള്ള മൈമൂനയെ കല്യാണം കഴിക്കുന്നത് അത് ഉംറത്തുൽ ഖളായിലാണ്. ഉംറത്തുൽ ഖളാ എന്ന് പറഞ്ഞാൽ ഹിജ്റയുടെ 7-ൽ റസൂലുള്ള ഹുദൈബിയ സന്ധിയിൽ തടയപ്പെട്ടല്ലോ, അപ്പോൾ ഉംറ ചെയ്യാൻ പറ്റിയില്ല. ആ ഉംറ ഖളാവ് കിട്ടാൻ വേണ്ടിയിട്ട് ഹിജ്റയുടെ 7-ൽ പോണ്ട് റഹ്മക്കല്ലാ 7-ൽ പോണ്ട്. അങ്ങനെ പിന്നെ ആ യാത്രയിൽ ഉംറത്തുൽ ഖളായിലെ യാത്രയിൽ റസൂലുള്ള പിന്നെ സിറഫ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. മക്ക മദീന എന്നിട്ട് മക്ക മദീന ഹൈവേയിൽ സിറഫ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഇവരെ കല്യാണം കഴിക്കുന്നതും. അവിടെയാണ് വെച്ചാണ് അവരുമായിട്ട് വീട് കൂടുന്നത്, റസൂലുള്ള പിന്നെ വീട് കൂടുന്നത് സിറഫ്. ഇന്നും പിന്നെ മക്ക മദീന ഹൈവേയിൽ ഈ സിറഫ് പ്രസിദ്ധമായ സ്ഥലമാണ്. കാരണം പിന്നെ റസൂലുള്ള ഹിജ്റയുടെ 7-ൽ ഇവരെ കല്യാണം കഴിച്ചു. ഹിജ്റയുടെ 51-ലാണ് മൈമൂന മരിക്കുന്നത്. മൈമൂന റളിയല്ലാഹു അൻഹ മരിക്കുന്നതും ആ സ്ഥലത്ത് വെച്ചാണ്, സിറഫിൽ വെച്ചാണ് മൈമൂന മരിക്കുന്നത് റളിയല്ലാഹു തആല അൻഹ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ തരീഖുൽ ഹിജ്റയുടെ ആ റൂട്ടിന്റെ പിന്നെ നമ്മൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോകുമ്പോൾ അതിന്റെ വലത് ഭാഗത്ത് ഇവരുടെ മക്ബറ കാണാം. ഇവരുടെ ഒരു വളച്ചെട്ടിയൊരു മതിലുണ്ട്, അതിനകത്ത് ഇവരുടെ കബറിടാണ്, മൈമൂന റളിയല്ലാഹു അൻഹ കബറിടാണ്. റസൂൽ എവിടെ വെച്ചാണ് അവരെ കല്യാണം കഴിച്ചത്? ആ സ്ഥലത്തായിരുന്നു പിൽക്കാലത്ത് ഹിജ്റയുടെ 51-ൽ അവരുടെ മരണം. മൈമൂന ബിന്ദുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ. ഈ മൈമൂന ബിന്ദുൽ ഹാരിസ് അവരുടെ വാപ്പയും ഉമ്മിയത്തെ സഹോദരിയാണ് ഈ ലുബാബ അൽ കുബ്ര. പിന്നെ പിന്നെ ചില ചരിത്ര റിപ്പോർട്ടുകളിൽ കാണാം അൽ അഹവാത്തുൽ മുഅ്മിനാത്ത് വിശ്വാസിനികളായ സഹോദരിമാർ എന്ന് ഇവരെ കുറിച്ച് റസൂലുള്ള പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ത്രീകൾ മൈമൂന ബിന്ദുൽ ഹാരിസ്, ലുബാബ ബിന്ദുൽ ഹാരിസ്, പിന്നെ സൈനബ് ബിന്ദു ഹുസൈമയും അസ്മ ബിന്ദു ഉമൈസും പിന്നെ സൽമ ബിന്ദു ഉമൈസും ഇവരാണ് അഞ്ച് സഹോദരിമാർ. അതിൽ നോക്കിയേ ഇവർ മൈമൂന ബിന്ദുൽ ഹാരിസാണ്, ഇത് ലുബാബ ബിന്ദുൽ ഹാരിസാണ്, വാപ്പ ആരാണ്? വാപ്പ ഹാരിസാണ്. ഇവരുടെ ഉമ്മ ഹിന്ദ് ബിന്ദ് ഔഫാണ്. ഈ ഹിന്ദ് ബിന്ദ് ഔഫിന് ഹാരിസിലുണ്ടായ മക്കളാണ് ലുബാബയും മൈമൂനയും. എന്നാൽ ഹിന്ദിന് ഹുസൈമ എന്ന് പറയുന്ന ഒരു ഭർത്താവ് ഉണ്ടായിരുന്നു. അതിലാണ് സൈനബ് ബിന്ദു ഹുസൈമ ഉണ്ടായത്. സൈനബ് ബിന്ദു ഹുസൈമ, ഈ സൈനബ് ബിന്ദു ഹുസൈമ റസൂല്ലാന്റെ മറ്റൊരു ഭാര്യയാണ്. മൈമൂനയുടെ സഹോദരിയാണ്, റസൂല്ലാന്റെ മറ്റൊരു ഭാര്യയാണ് ആര്? സൈനബ് ബിന്ദു ഹുസൈമ. റസൂല്ലാനോടൊപ്പം ഏതാനും മാസങ്ങൾ മാത്രമാണ് അവർ ജീവിച്ചത്. അവർ പെട്ടെന്ന് മരിച്ചു. സൈനബ് ബിന്ദു ഹുസൈമയെ ആദ്യം ഉബൈദത്താണ് കല്യാണം കഴിച്ചത്. അദ്ദേഹം ബദർ യുദ്ധത്തിൽ ഷഹീദായി. പിന്നെ അവരെ പിന്നെ അബ്ദുള്ള ഇബ്നു ജഹ്ഷ് കല്യാണം കഴിച്ചു. അബ്ദുള്ള ഇബ്നു ജഹ്ഷ് അങ്ങനെ ഉഹുദ് യുദ്ധത്തിൽ അബ്ദുള്ള ഇബ്നു ജഹ്ഷ് ഷഹീദായി. പിന്നെ അവർ വിധവയായപ്പോഴാണ് ഉഹുദിനെ തുടർന്ന് റസൂൽ എന്ത് ചെയ്തത്? ഈ സൈനബ് ബിന്ദു ഹുസൈമയെ കല്യാണം കഴിച്ചത്. അപ്പൊ മൈമൂന, ലുബാബ, സൈനബ് ബിന്ദുൽ ഹാരിസ് അവർ ഹിലാലിയാണ്, ബനു ഹിലാൽ. പിന്നെ ഞാൻ പറഞ്ഞ അസ്മ ബിന്ദു ഉമൈസ്, അസ്മ ബിന്ദു ഉമൈസ് അൽ ഹസ്അമിയ. പിന്നെ സൽമ ബിന്ദു ഉമൈസ് അൽ ഹസ്അമിയ. ഈ ഇവരുടെ ചരിത്രം ഒരു സുന്ദരമായ ചരിത്രം, പക്ഷെ നമുക്കത് വിശദീകരിക്കാൻ നേരല്ല. അസ്മ ബിന്ദു ഉമൈസ് അൽ ഹസ്അമിയ അവരാദ്യം ജാഫർ ബിൻ അബി താലിബ് കല്യാണം കഴിച്ചു. ജാഫറിന്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം അവരെ അബൂബക്കർലാന് കല്യാണം കഴിച്ചു. പിന്നെ അവരെ അലിയാരി കല്യാണം കഴിച്ചു. അബൂബക്കർലാന് മരിച്ചതിന് ശേഷം അസ്മ ബിന്ദു ഉമൈസിനെ അലിയാരി കല്യാണം കഴിച്ചു. മനസ്സിലായോ? സൽമ ബിന്ദു ഉമൈസിനെ കല്യാണം കഴിച്ചത് ഹംസത്താണ്. ഹംസ റളിയല്ലാഹു തആലന്റെ ഭാര്യയാണ് ആര്? സൽമ ബിന്ദു ഉമൈസ്. സൽമ ബിന്ദു ഉമൈസ് അവരും ഹസ്അമിയത്താണ്. പക്ഷേ ഉമൈസ് അപ്പൊ അവിടെ ഹിന്ദിന് ഉമൈസ് എന്ന ഭാര്യയിലാണ് സൽമയും അസ്മയും മക്കള്. പിന്നെ ഹിന്ദിന് ഹുസൈമയിലാണ് സൈനബ്. ഹിന്ദിന് പിന്നെ അൽ ഹാരിസിലാണ് ലുബാബയും മൈമൂനയും. ചരിത്രത്തിൽ നിങ്ങൾക്ക് വായിക്കാൻ ഇത് അവസരം കിട്ടുകയെന്ന് വെച്ചാൽ നല്ല ഒരു ചരിത്രമാണ് ഇവരുടെ, ഈ മഹദികളുടെയൊക്കെ ചരിത്രം. അവർ വിശ്വാസിനികളായ സഹോദരിമാരാണ്. അവർക്ക് വലിയ ഒരു ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അലാ കുല്ലി, ഇവിടെ നമ്മുടെ ഹദീസിന്റെ റാവി മൈമൂന ബിന്ദുൽ ഹാരിസ് റളിയല്ലാഹു തആല അൻഹ, ഉമ്മുൽ മുഅ്മിനീൻ. ഇനി ഈ ഹദീസിലെ ചില വിഷയങ്ങളാണ്. ഇത് ജനാബത്ത് കുളിയുമായി ബന്ധപ്പെട്ടാണ് ഈ ഹദീസ്. ജനാബത്ത് കുളിയെ സംബന്ധിച്ചിടത്തോളം ഒരാള് ജനാബത്ത് കുളിയുടെ നീയത്തിൽ വെള്ളത്തിലാണ്ട് മുങ്ങി ശരീരാവയൊക്കെ വെള്ളം നനച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? ശരീരാവയത്തിൽ എല്ലായിടത്തും വെള്ളമായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ജനാബത്തിൽ നിന്ന് കുളിയായി. അതാണ് പിന്നെ അനുവദനീയമായ കുളി. ഒരാൾ നീയത്തോടു കൂടി എന്തെയ്ത് വെള്ളം ശരീരം ഒന്നടങ്കം നനച്ചിട്ടുണ്ടെങ്കിൽ എന്തായി? ജനാബത്ത് കുളിയായി. മാലിക്കി മസാബിലെ ഫുഖാഹകളാണ് വെള്ളം നനഞ്ഞാൽ പോരാ പിന്നെ എന്ത് ചെയ്യണം, വെള്ളം ശരീരത്തിൽ ഒരക്കല് നിർബന്ധമാക്കിയത്. അതേസമയം ശരീരാവയത്തിലൊക്കെ എല്ലായിടത്തും വെള്ളത്തിട്ടെങ്കിൽ തന്നെ മതിയായ കുളിയായി, അനുവദനീയമായ കുളിയായി എന്നാണ് പണ്ഡിതന്മാർ, ഭൂരിപക്ഷ പണ്ഡിതന്മാർ പറഞ്ഞത്. പക്ഷേ ജനാബത്ത് കുളിയുടെ പൂർണ്ണ രൂപം അതാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹദീസുകളിൽ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യ, അത് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്നിലധികം ഭാര്യമാരെ സ്വീകരിച്ചതുള്ള ഒരു ഹിക്മത്ത് കൂടി നമുക്ക് മനസ്സിലാക്കാം. കാരണം എന്താ? റസൂലുള്ളാഹിന്റെ ജീവിതത്തിലെ പിന്നെ പല വശങ്ങളും ഈ ഭാര്യമാരാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, പകർന്നു തരുന്നത്. അതൊരു ഭാര്യമാരുടെ റിപ്പോർട്ടിൽ ഇനി കുറച്ച് ഭാഗങ്ങളില്ലെങ്കിൽ മറ്റൊരു ഭാര്യ എന്ത് ചെയ്യണത്, അവിടുത്തെ റിപ്പോർട്ടിൽ അത് പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ആ വിശദമായ കുളിയുടെ രൂപമാണ് ഇവിടെ ഈ പറയുന്നത്. തിരുനബി ജനാബത്തിൽ നിന്ന്, ജനാബത്തിൽ നിന്നല്ല, ജനാബത്ത് കാരണത്താൽ, ഈ മീൻ സബബിയാണ്, കുളിക്കുവാൻ ഉദ്ദേശിച്ചാൽ തിരുനബി ആദ്യം തുടങ്ങൽ എങ്ങനെയാണ്? തന്റെ കൈ കഴുകും, തന്റെ കൈ കഴുകും, എന്നിട്ട് കൈവെള്ളം പുറത്തെടുത്തിട്ടാണ് കൈ കഴുകുന്നത്. സുമ്മ യുഫ്രിഹു ബിയമീനിഹി അലാ ശിമാലി, പിന്നീട് ദൈ വലത് കൈ കൊണ്ട് കോരി ഇടത് കൈയിൽ പാരി. റഹ്മക്കല്ല, വലത് കൈയിൽ വെള്ളം എടുത്തിട്ട് ഇടത് കൈയിൽ പാരും. എന്നിട്ട് ഫയഖ്സിൽ ഫർജഹു, ഇടത് കൈ കൊണ്ടാണ് നീങ്ങുന്നത് പിന്നെ ലൈംഗിക അവയവം കഴുകണത്. ഇവിടെ മൈമൂന റളിയല്ലാഹു അൻഹയുടെ റിവായത്തിൽ അഫ്രഗ അല ഫർജിഹി വഗസലഹു ബിശിമാലി, നേരിട്ട് വെള്ളം ഒഴിച്ചു എന്നിട്ട് ഇടത് കൈ കൊണ്ട് കഴുകി. എന്തായാലും പിന്നെ ലിംഗം കഴുകുന്നത് എന്തുകൊണ്ടാണ്? ഇടത് കൈ കൊണ്ടാണ്. കാരണം അവിടെ വൃത്തികേടുണ്ട്, ചിലപ്പോൾ നജസ്സും ഉണ്ടാകും, നജസ്സും ഉണ്ടാകും. എന്താ നജസ്? മനീ നജസ് അല്ല, മതി ഉണ്ടാവാം, വതി ഉണ്ടാകാം. പിന്നെ കുളിക്കണ മുമ്പ് മൂത്രം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മൂത്രം ഉണ്ടാവും നിങ്ങൾ പറഞ്ഞ രീതിയിൽ. അതാണ് അഫ്രഗ അലാ ഫർജിഹി വഗസലഹു ബിശിമാലി, അത്തരം കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാൻ ഇടത് കൈയാണ് ഉപയോഗിക്കുക, വലത് കൈ ഉപയോഗിക്കാൻ പാടില്ല. എന്നിട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്യും? വുദു ചെയ്യും. ആ വുദു വുദുവിന് നിസ്കാരത്തിന് ചെയ്യുന്ന വുദു പോലെയാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഈ ഹദീസില് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? അവസാനാണ് എന്ത് ചെയ്ത്? കാല് കഴുകുന്നുണ്ട്. അവസാനാണ് കാല് കഴുകുന്നുണ്ട്, വുദു ചെയ്യും എന്നാണ്. ഈ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട് വുദു പൂർണ്ണമായിട്ട് ചെയ്തു എന്നാണ്. കാല് കഴുകലടക്കം പൂർണ്ണമായിട്ട് എന്നാണ്. എന്നിട്ട് ഇത് വീണ്ടും എന്ത് ചെയ്ത്? അവസാനം കാല് കഴുകി. കാരണം എന്താ, ഒരാൾ കുളിച്ചിട്ടുണ്ട് എങ്കിൽ കുളിച്ചതിന്റെയൊക്കെ ശേഷിപ്പ് ചെന്ന് നിൽക്കുക എവിടേക്കാരും? കാലിന്റെ ഭാഗത്തായിരിക്കും. ഒരുവേള അതുകൊണ്ടായിരിക്കാം അവസാനിപ്പിച്ചിട്ട് എന്ത് ചെയ്ത്? കാലും കൂടി കഴുകി എന്ന് പറഞ്ഞത്. ഇവിടെ കാലുൾപ്പെടെ വുദു ചെയ്തു എന്നാണ്, കാലുൾപ്പെടെ വുദു ചെയ്തു എന്നാണ് അറിയുന്നത്. കാരണം സുമ്മയ തവബ്ബഉ എന്നാണ്. സുമ്മയ യഖുദുൽ മാ ഫയദ്ഖിലു അസാബിഅഹു ഫീ ഉസൂലി ശഅർ. ശരിക്ക് മുടിന്റെ അടിഭാഗത്തേക്ക് വിരലുകൾ വെള്ളം എടുത്തിട്ട് പ്രവേശിപ്പിച്ചു എന്നാണ്. അതിന്റെ അർത്ഥം എന്താ? വെള്ളം എവിടെ എത്തണം? വെള്ളം ഉസൂലി ശഅറിലെത്തണം. ബഷറത്ത് നനയണം, തൊലി നനയണം. അതാണ് മുടിക്കുറ്റി. അതാണ് ഉസൂലി ശഅർ എന്ന് പറഞ്ഞാൽ മുടിക്കുറ്റിയിൽ പ്രവേശിച്ചു. അപ്പോ പിന്നെ മുടിക്കുറ്റിയിൽ വെള്ളം പ്രവേശിക്കുന്നതിനാണ് അവിടുത്തെ ബഷറത്ത് തൊലി നനയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് പിന്നെ നമ്മൾ വെറുതെ വെള്ളം കോരി പറഞ്ഞാൽ പോരാ, എന്ത് ചെയ്യണം? വെള്ളം തൊലിയിലെത്തണം. അതെ, ജനാബത്ത് കുളിയിൽ അങ്ങനെയാണ്. ജനാബത്ത് കുളിയിൽ തൊലിയിൽ വെള്ളമെത്തണം, തൊലിയിൽ വെള്ളമെത്തണം. അത് പിന്നെ ഒതുവിന്റെ മാതിരിയല്ല. ഒതുവിലും റസൂലുള്ള എന്ത് ചെയ്യുന്നത്? തിങ്ങിയ താടിയെ ചികറ്റി കഴുകിയിട്ടുണ്ട്, ചികറ്റിയിട്ടുണ്ട്. പക്ഷേ പിന്നെ കുളി, ജനാബത്ത് കുളിയെ സംബന്ധിച്ചിടത്തോളം തൊലി മുഴുവൻ എന്ത് ചെയ്യണം? വെള്ളമെത്തണം. അത് പിന്നെ എല്ലായിടത്തും എങ്ങനെ? അത് തല നനയുന്നില്ലല്ലോ, മസ്ഹല്ലേ, തടവണേ ഉള്ളു, വെള്ളം നനയുന്നില്ല ശരിക്കും എല്ലായിടത്തും. സുമ്മ ഹഫന അല റസിഹി സലാസ ഹഫനാത്ത് ഉണ്ടോ? ഇത് വെള്ളം ശരിക്കും നനച്ചതിന് ശേഷമാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? തലയിൽ വെള്ളം മൂന്ന് തവണ കോരി പാരണത്. സുമ്മ അഫാദ അല സാഇരി ജസദിഹി, മറ്റു ശരീര അവയവങ്ങൾ വെള്ളം ഒലിപ്പിച്ചതിന് ശേഷം സുമ്മ ഗസല രിജ്ലൈഹി, അവസാനം എന്ത് ചെയ്ത്? കാല് കഴുകിയിട്ടാണ് റസൂലുള്ള വിരമിക്കുന്നത്. ഇവിടെ ഫർജിൽ റസൂലുള്ള വെള്ളം ഒഴിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? തന്റെ ഇടത് കൈകൊണ്ട് ഫർജ് കഴുകി. എന്നിട്ട് ആ കൈ എന്ത് ചെയ്തു? സുമ്മ തറബ ബിഹൽ അർദ്, വെള്ളം മണ്ണിൽ അടിച്ചു, മണ്ണിൽ അടിച്ചു. കാരണം പിന്നെ ചിലപ്പോൾ മനിയിന്റെ ശേഷിപ്പുണ്ടാവും, അല്ലെങ്കിൽ നജസ് വല്ലതും ഉണ്ടെങ്കിൽ അതുണ്ടാവും. അപ്പൊ അത് പോകാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അങ്ങനെ മണ്ണിൽ അടിക്കുന്നത്. ഫി റിവായ ഫമസഹ ബിത്തുറാബ്, മണ്ണിൽ അത് വരുതി എന്നുള്ളതാണ്. വൽ മുഹിം, മണ്ണിൽ വരുതിയാലും നിലത്തടിച്ചാലും ഇത് പോവുക എന്നുള്ളതാണ്. ഇപ്പൊ സോപ്പ് ഉപയോഗിച്ചാലും വിഷയമല്ല. ഫി ആഖിരിഹി സുമ്മ അതൈതുഹു ബിൽ മിന്ദിൽ ഫറദ്ദഹു, തിരുനബിക്ക് ഞാനൊരു തുവാല കൊണ്ടുവന്ന് കൊടുത്തു. അപ്പൊ തിരുനബി എന്ത് ചെയ്തു? അത് മടക്കി. എന്താ തിരുനബി ചെയ്തത്? വഫീഹി വജഅല യംഫുദുൽ മാ ബിയദിഹി, തന്റെ കൈകൊണ്ട് വെള്ളം കുടഞ്ഞ്, പിന്നെ കൈകൊണ്ട് വെള്ളം തിരുനബി കുടയുവാൻ തുടങ്ങി. കുടയുവാൻ തുടങ്ങി, ജഅല എന്നാണ് അവിടെ തുടങ്ങി എന്നാണ് അർത്ഥം. അപ്പൊ എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അവിടെ തോർത്താതിരുന്നത്? എങ്ങനെ? അത് വെള്ളം നനഞ്ഞാലല്ലേ, തുടക്കാതിരിക്കണ്ടല്ലോ. വെള്ളം തുടച്ചിട്ടുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഉമ്മത്തി യുദഅവന യൗമൽ ഖിയാമത്തി ഉറൻ മുഹജ്ജലീൻ മിൻ ആസാരിൽ വുദു, എന്റെ ഉമ്മത്തികൾ അന്ത്യനാളിൽ മുഖവും കൈകാലുകളും തിളങ്ങുന്ന അവസ്ഥയിലാണ് അന്ത്യനാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക. മിൻ ആസാരിൽ വുദു, വുദുവിന്റെ ശേഷിപ്പ് കാരണത്താൽ, വുദുവിന്റെ അടയാളം കാരണത്താൽ. അപ്പൊ വുദു ചെയ്ത് തോത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവും, കാരണം വുദു ചെയ്യുക എന്നുള്ളതാണ്. അത് വെച്ചിട്ട് പക്ഷെ എന്നാലും പിന്നെ ഉണങ്ങണില്ലേ, നമ്മൾ ഇതുവരെ നനച്ചിട്ടുണ്ടേ. പക്ഷേ തോത്തിയിട്ടില്ലെങ്കിലും ഉണങ്ങണ്ടല്ലോ. ഇതിന് പറയുന്ന ഹിക്മത്ത്, ഒരാൾ വുദു ചെയ്യുമ്പോൾ ശുദ്ധി വരുത്തുമ്പോൾ വെള്ളം ഒലിക്കുന്നതോടൊപ്പം അയാളുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട്. ഖറജത് ഖതായ, അയാളുടെ തെറ്റുകൾ എന്ത് ചെയ്യും? വെള്ളത്തോടൊപ്പം പുറത്തു പോകുന്നതാണ്. അപ്പോ വെള്ളം ആദിയായ രീതിയിൽ ഒലിച്ചു പോകട്ടെ, അത്രയും പാപങ്ങൾ പോയി കിട്ടാൻ എന്ന് പറഞ്ഞവരുണ്ട്. ശുദ്ധി വരുത്തുമ്പോൾ വെള്ളം ഒലിക്കുന്നതിനനുസരിച്ച് അയാളുടെ തെറ്റുകൾ പോകും. അപ്പോ എനിക്ക് ചെറിയ എന്താണെന്ന് വെച്ചാല് ഒരു ഷിയ റാഫുദി എന്റെ ഒരാളെ പ്രസംഗം കേട്ട അതില് അയാൾ അവർക്ക് ഈ മുത്തലാത്ത് കല്യാണം ഉണ്ടല്ലോ, മുത്തലാത്ത് കല്യാണം, ആ മുത്തലാത്ത് കല്യാണം നടത്തിയിട്ട് പിന്നെ ഒരാണും പെണ്ണും മുത്തലാത്ത് കല്യാണം നടത്തി എന്നാണ് വിചാരിച്ചു വേറെ മാനയിൽ. മുത്തലാത്ത് കല്യാണം നയിച്ചിട്ട് അവർ കുളിച്ചിട്ടുണ്ടെങ്കിൽ ആ കുളിച്ച ഓരോ തുള്ളി വെള്ളത്തിൽ നിന്നും അള്ളാഹു സുബ്ഹാന തആല 70,000 മലക്കുകളെ സൃഷ്ടിക്കുന്നതാണ്. ഓരോ തുള്ളിയിൽ നിന്നും ഓരോ കുല്ലി ഖത്ര സബഈന അൽഫ് മലക്കാണ്, 70,000 മലക്കിനെ പഠിക്കും. ആ 70,000 മലക്കുകളും അന്ത്യനാൾ വരേക്കും ഇവർക്ക് രണ്ടാക്കും വേണ്ടിയിട്ട് ഇസ്തിഗ്ഫാറിനെ തേടുന്നതാണ്. ഇസ്തിഗ്ഫാറിനെ തേടും. മാത്രമല്ല വയൽ അനൂന മൻ യുജന്നിബുഹാന്നാണ്, മുത്തായിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരെ ശപിക്കുകയും ചെയ്യുന്നതാണ്. പഠിത്ത പ്രസംഗമാണ് റാഫുദി എന്റെ അടുത്തുണ്ടത്. പിന്നെ അപ്പോ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ തുള്ളിയിൽ നിന്നും അള്ളാഹു 70,000 മലക്കിനെ പടക്കും. ആ 70 മലക്കുകളൊക്കെയും ഇപ്പൊ കുറേ തുള്ളികൾ ഉണ്ടാവില്ലേ, അവരൊക്കെ എന്ത് ചെയ്യും, ഈ മുത്ര നടത്തിയവർക്ക് വേണ്ടിയിട്ട് അന്ത്യനാൾ വരേക്കും ഇസ്തിഗ്ഫാറിനെ തേടും. പിന്നെ മുത്ര നടത്താത്തവരെ ശപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ജാഫർ സാദിഖിലേക്കാണ് അയാൾ ആ റിവായത്ത് ചേർക്കുന്നത്. ജാഫർ അദ്ദേഹം മഹദല്ല അവര് ഷിയാക്കൾ നടത്തുന്നത്, ബിലാശ ഷിയാക്കൾ നടത്താതെ, അവർക്കത് ദീനല്ലേ, അത് അവരുടെ ദീനാണ്. ഏതായാലും പിന്നെ ഹദീസിൽ സഹിയായി വന്ന റിപ്പോർട്ടിൽ എന്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് വെള്ളം ഒഴുകുന്നതോടൊപ്പം തെറ്റുകൾ ഒരാളുടേത് പോകും, അതുകൊണ്ട് വെള്ളം ആദിയായി ഒലിക്കട്ടെ, ആദിയായി ഒലിക്കട്ടെ, അത്രയും ഇതാവാൻ തുടച്ചിതാക്കണ്ട എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ അതിന്റെ അർത്ഥം ഒരാൾക്ക് തണുപ്പാണ്, ശൈത്യം മൂത്ത്, പിന്നെ പ്രയാസം ഭയക്കുകയാണെങ്കിൽ തുടക്കേണ്ടെന്നല്ല. അപ്പൊ തുടക്കൽ എന്താണ്, നിർബന്ധമാണ്. ഒരാൾ ഒരു ഉപദ്രവത്തെ പ്രയാസത്തെ ഭയക്കുന്നുവെങ്കിൽ അപ്പൊ എന്താണ് തോത്തൽ എന്താണ്, നിർബന്ധമാണ്. ഒരാൾക്ക് വെള്ളം തലയിലായിട്ടുണ്ടെങ്കിൽ അയാൾ പിന്നെ മുടങ്ങും, അയാൾ രോഗിയാവുന്നുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം, അതിനെ ഇത് ചെയ്യണം. അതേസമയം അങ്ങനെ ഇല്ലാത്തൊരാദിയായ ഒരവസ്ഥയാണ് ഒരാൾക്കുള്ളത് എങ്കിൽ, സ്വാഭാവികമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ, അയാൾക്ക് അയാൾ തുടക്കാതെ വെള്ളം കുടഞ്ഞു കളയുക എന്നുള്ളതാണ് എന്ത് ഉത്തമമായിട്ടുള്ളത്. ആ അതാണ് അതിന്റെ ഒരു പൊതുവിധി, കുടയലാണ് ഏറ്റവും നല്ലത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. അതേസമയം ഒരാൾ ഒരു സാഹചര്യം അയാൾ ഇത് തോർത്തൽ, ഒരാൾ തോർത്തി എന്ന് വിചാരിച്ചിട്ട് എന്തില്ല, പ്രശ്നമല്ല. പക്ഷെ തോർത്തലാണ് ഒരാൾക്ക് നല്ലത് ആരോഗ്യപരമായ ഇതൊക്കെ ആണെങ്കിൽ അയാൾ തോർത്തതാണ് വേണ്ടത്. മറ്റേ ഇനി ഒരാൾ തോർത്തിയില്ലെങ്കിൽ രോഗിയാകും, എങ്കിൽ തോർത്തൽ എന്താണ്, നിർബന്ധമാണ്, നിർബന്ധമാണ്. അങ്ങനെയാണ് ഫുഖഹാക്കൾ അതിനെ വിശദീകരിച്ച് ഈ ഹദീസ്. പിന്നെ ഉണ്ടല്ലോ അങ്ങനെ ഉസൂലുഷാറിൽ വെള്ളം ആക്കിയിട്ട് വിരൽ പ്രവേശിച്ചിട്ട് സുമ ഹഫനാല സീ ഫലാ കോരിപ്പാരാ പറഞ്ഞേ, തലയിൽ കൂടിയാണ് കോരിപ്പാരുന്നത്. അത് എന്റെ ഹദീസിന്റെ ലഫ്സ് തന്നെ അങ്ങനെയുണ്ട്. അതെപ്പോഴും റസൂലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കഴുകുന്ന കാര്യത്തിൽ ശുദ്ധി വരുത്തുമ്പോഴൊക്കെ വലതുഭാഗത്ത് ബന്ധിപ്പിച്ചിട്ടുണ്ട്. കാന യോജിബുഹു തയമ്മുൻ, ആ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒന്നായിട്ട് പാരുമ്പോ എപ്പോഴും നമ്മൾ റസൂലുള്ളാഹിനെ കാന യോജിബുഹു തയമ്മുൻ, റസൂലുള്ളാഹിനെ വലതുഭാഗം ആശ്ചര്യപ്പെടുത്തിയിരുന്നു. ഫീ തതഹൂരി, റസൂലുള്ളാഹിന്റെ ശുദ്ധി വരുത്തുന്നതിൽ. അപ്പൊ ശുദ്ധി ചെയ്യുമ്പോഴൊക്കെ റസൂലിനെ വലതിനെയാണ് ബന്ധിപ്പിച്ചിരുന്നത്. അടുത്ത ഹദീസ് ആ വിഷയത്തിലാണ്, സ്ത്രീകൾ അവരുടെ കുളിയുടെ ഇത് വിഷയമാണ് അടുത്ത ഇതിൽ വരുന്നത്. ഉമ്മുസലമന്റെ ഹദീസാണ് ഇനി വരുന്നത്. പിന്നെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ വുദു ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വുദു ചെയ്ത് തോർത്തുവാനുള്ള വുദു പിന്നെ മിന്തിയിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹദീസുണ്ട്. ബിലാലിന്റെ എങ്ങാണ്ട ഹദീസ്, കുളിന്റെ വിഷയത്തിലാണ് ഇപ്പൊ ഇത് ഉണർത്തിയിട്ടുള്ളത്. മനസ്സിലായി, വുദുവിന്റെ വിഷയത്തിലുള്ള ഹദീസിനെ ഇൻഷാല്ലാഹ് നോക്കി നമുക്ക് അടുത്തതിന് ഞാൻ നോക്കിയിട്ട് പറയാം. അല്ല ഇപ്പോൾ ഇതെന്തായി, ഇത് പിന്നെ പൂർണ്ണ ശുദ്ധിയാണ്. അൽ ഹദസുൽ അക്ബർ, വലിയ അശുദ്ധി എന്തെയാണ് പൂക്കാണ്, പിന്നെ അവിടെ ചെറിയ അശുദ്ധി ഇനി ഇല്ല. അതുകൊണ്ട് തന്നെ കുളിച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം, അയാൾക്ക് പിന്നെ ആ കുളി കൊണ്ട് നിസ്കരിക്കാം. തെരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടത്, കൈ കഴുകാണ് വേണ്ടത്, ഐലേഷ് കാലില്ല. അതേസമയം ഇനി ഒരാൾ എടുത്ത് വെക്കറ്റ് സ്ഥാപിച്ചു വെച്ചേക്കാണ്, നമുക്ക് കോരി പറഞ്ഞിട്ടാണ് കുളിക്കേണ്ടത് കൈയുണ്ട്, കയ്യിൽ നജിച്ചുകൊണ്ട് എങ്കിൽ ഒരു കോരി പറയുന്നില്ലെങ്കിൽ അതൊരു നിർബന്ധ സാഹചര്യമാണ്. നിർബന്ധ സാഹചര്യങ്ങൾ നിഷിദ്ധങ്ങൾ അനുവദിക്കും. വെള്ളത്തെ സംബന്ധിച്ചിടത്തോളം വെള്ളം എപ്പോഴാണ് നജസ്സാകൽ, വെള്ളം മുത്തനജി നജസ്സാകൽ എപ്പോഴാണ്, വെള്ളത്തിന്റെ നിറമോ മണമോ ഗുണമോ വ്യത്യാസപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുമ്പോഴാണ്. അതിപ്പോ കയ്യിലുള്ള പിന്നെ നജസ് കയ്യിൽ ഇനിയിപ്പോ അത്രമാത്രം ഒരാള് പിന്നെ ഏതായാലും അത് നിർബന്ധ സാഹചര്യമാണ്, ഏതായാലും അത് ഒരു നിർബന്ധ സാഹചര്യമാണ്. ഇത് പിന്നെ ഷവറിലുള്ള കുളിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരാൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ കുളി മതിയാകും. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുളിയുടെ രൂപമാണ്, പൂർണ്ണമായ കുളിയുടെ രൂപമാണ് ഇവിടെ പറഞ്ഞത്. ഇനി ഒരാൾക്ക് അങ്ങനെ പിന്നെ ഷവറിൽ കുളിക്കുകയാണെങ്കിൽ ആ നീയത്തിൽ കുളിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അതിന്റെ കൂലി കിട്ടും. ഫർജ് സ്പർശിക്കുക എന്നുള്ളത് എന്തല്ല, ഈ സന്ദർഭത്തിൽ ഈ കേവല സ്പർശനങ്ങൾ എന്തെങ്കിലും ഒരിക്കലും വുദുവിനെ നഷ്ടാക്കൂല. പിന്നെ സ്പർശനം നടത്തണമെങ്കിൽ വികാരപൂർണ്ണമായിട്ടാണെങ്കിൽ അതിന്റെ ഹുക്കും വേറെയാണ് കുളിക്കുമ്പോൾ. അതേസമയം ഒരാൾ കഴുകുമ്പോൾ, ശരീരത്തെ കഴുകുമ്പോൾ അതിലുള്ള സ്പർശനങ്ങൾ ഉണ്ടല്ലോ, അതൊന്നും വുദുവിനെ നഷ്ടാക്കൂല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു വിഭാഗം ഹദീസുകൾ പറയുന്നത് പിന്നെ വല്ലവരും ലൈംഗിക അവയവത്തെ സ്പർശിച്ചാൽ അവന് വുദു പുതുക്കട്ടെ എന്നാണ്. ചില റിപ്പോർട്ടുകളിൽ അതിൽ നിന്റെ ഒരു അവയവം മാത്രമാണ് എന്നാൽ പുതുക്കേണ്ടതില്ലെന്ന്. ആ ഹദീസുകളൊക്കെ അറിയിക്കണത് എന്താണ്, ഈ കേവല സ്പർശനങ്ങളാണ്, അതൊന്നും ഇല്ല വധുവിനെ നഷ്ടാക്കൂല. അതേസമയം മറ്റേത് അറിയിക്കണതോ വികാരപൂർണ്ണമായിട്ടുള്ള സ്പർശനങ്ങളാണ്, അതാണ് വധുവിനെ തേടുന്നത്, വധു ഉണ്ടാക്കണം എന്നറിയിക്കുന്നത്. കൃത്രിമത്വം ഒരിക്കലും ശുദ്ധിന്റെ വിഷയത്തിൽ വേണ്ട, കാരണം റസൂൽ അത് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശുദ്ധിയുടെ വിഷയത്തിൽ തീവ്രരാകുന്ന ഒരു പൗമ വരാനുണ്ട്, മനസ്സിലാ. അപ്പൊ ശുദ്ധിന്റെ വിഷയത്തിൽ പ്രത്യേകിച്ച് വസ്വാസം ഉണ്ടാകാൻ പാടുള്ളതല്ല. കുളിച്ചാൽ മതി, ഇങ്ങനെ കുളിച്ചാൽ മതി, അതിൽ വധു വന്നില്ലേ, ഇതാ വധു ഇതിൽ വന്നില്ലേ. ഇനി ഒരാൾ എന്ത് ചെയ്തു, കേവലം വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും ഉയരാനുള്ള നീയത്തിൽ വെള്ളത്തിൽ മുങ്ങി ശരീരാവയത്തിലൊക്കെ വെള്ളമായി, വധു എടുത്തിട്ടില്ല. പക്ഷെ അയാളുടെ നീയത്ത് എന്താ, ഈ വെള്ളം നനയുമ്പോ എനിക്ക് വലിയ അശുദ്ധി ഉയരണം ചെറിയ അശുദ്ധി ഉയരണമെന്ന് ശേഷം നിസ്കരിക്കണം. അങ്ങനൊന്നുമില്ല, ഒരു പ്രാവശ്യം മുങ്ങിയാൽ തന്നെ മതി, കാരണം ഒരു പ്രാവശ്യം ഒതു എടുത്താൽ മതിയല്ലോ. ഒതുവിൽ തന്നെ ഒരു പ്രാവശ്യം ചെയ്താൽ മതി, ഒതു സാധുവാകും. ഇല്ലല്ലല്ല, അതുമില്ല. അങ്ങനെ നീയത്തിൽ ഒരാൾ എന്ത് ചെയ്തു, ശരീരാവയവത്തിൽ എല്ലായിടത്തും വെള്ളം ആക്കിയിട്ട് ഒരാൾ കുളിച്ചിട്ടുണ്ടെങ്കിൽ മതി, അത് മതി മുങ്ങി കുളിച്ചാൽ. പക്ഷെ വെള്ളം എല്ലായിടത്തും ആകുക എന്നുള്ളതാണ് നീയത്ത് ഉണ്ടാകണം. നീയത്ത് എന്താണ്, വലിയ അശുദ്ധി ഉയരണം ചെറിയ അശുദ്ധി ഉയരണം, അതാണ് മുഖ്യം. അല്ല മുങ്ങണ്ട, ശരീരത്തിൽ എല്ലായിടത്തും വെള്ളമാക്കിയാൽ മതി, മുങ്ങേണ്ട കാര്യമല്ല. പക്ഷെ മുങ്ങ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പിന്നെ നമ്മൾ മറ്റേ നിലക്ക് കുളിക്കുമ്പോൾ എല്ലായിടത്തും എന്തുണ്ട്, നമ്മള് കഴുകലുണ്ടല്ലോ. അതില്ലാത്ത രീതിയിൽ ഒരാൾ കേവലം മുങ്ങി എന്നുള്ളത്, അതുകൊണ്ടാണ് മുങ്ങൽ പ്രയോഗിക്കുന്നത്. അതാണ് ഫുഖഹാക്കൾ അങ്ങനെ പറയാൻ കാരണം, ഒരാൾ മുങ്ങി നീച്ചാൽ തന്നെയും എന്ന് പറയാൻ കാരണം. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.